الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا اليها وجعل بينكم موده ورحمه ان في ذلك لايات لقوم يتفكرون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ജീവിത നിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാന ശ്വാസം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. തലാഖുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ഖുത്ബകൾ നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഭർത്താവ് മരിച്ച ഭാര്യയുടെ ഇദ്ദ സംബന്ധമായ നിയമങ്ങളാണ് പറഞ്ഞത്. ഈ വിഷയത്തിനൊരു പരിസമാപ്തി എന്ന നിലക്ക് എന്തുകൊണ്ട് വിവാഹങ്ങൾ തലാഖിൽ കലാശിക്കുന്നു, തലാഖിൽ കലാശിക്കാതിരിക്കാൻ വിവാഹരംഗത്ത് ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടവരും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഇസ്ലാം വിവാഹത്തെ കാണുന്നത് അല്ലെങ്കിൽ വിവാഹ വൈവാഹിക ജീവിതത്തെ കാണുന്നത് ഇവിടെയുള്ള ഒരു താൽക്കാലികമായ ശാരീരിക ബന്ധം എന്ന നിലക്കല്ല, മറിച്ച് ഈ ലോകത്തും നാളെ പരലോകത്തും നിലനിൽക്കേണ്ട വളരെ പാവനവും പവിത്രവുമായ നാളെ സ്വർഗത്തിലും തുടർന്നു പോകേണ്ട ഒരു ബന്ധമായിട്ടാണ് ദാമ്പത്യ ബന്ധത്തെ ഇസ്ലാം കാണുന്നത്. ചെറിയ ചടങ്ങുകളിലൂടെയാണ് ഇസ്ലാമിൽ വിവാഹ ബന്ധം സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും അത് മുഖേന നിലവിൽ വരുന്നത് വലിയ ഒരു ബന്ധമാണ്, തകരാൻ പാടില്ലാത്ത, തകർക്കാൻ പാടില്ലാത്ത ഈടുറ്റ ഒരു ബന്ധം. പെണ്ണിന്റെ ഉത്തരവാദപ്പെട്ടയാൾ എന്റെ അധീനതയിലുള്ള ഇന്ന സ്ത്രീയെ ഇന്ന മഹർ നിശ്ചയിച്ച് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തിരുന്നു എന്ന് പറയുകയും വരൻ അത് ബിസ്മിയും ചൊല്ലി സ്വീകരിക്കുകയും രണ്ട് സാക്ഷികൾ മുഖാന്തരമാവുകയും ചെയ്താൽ വിവാഹ കരാർ പൂർത്തിയായി. എന്നാൽ അത് മുഖേന നിലവിൽ വരുന്നത് വലിയൊരു ബന്ധമാണ്, വഅഖദ്ന മിൻകും മീസാഖൻ ഖലീല, ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ബലവത്തായ ഒരു കരാറാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈവാഹിക ബന്ധത്തിന്റെ പവിത്രതയും ഈ കരാറിന്റെ പവിത്രതയും മാനിച്ചുകൊണ്ടായിരിക്കണം ഭാര്യഭർത്താക്കന്മാർ മുന്നോട്ട് പോകേണ്ടത്. വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും വേണം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇണയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആലയും അവന്റെ റസൂലും അതിൽ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവാഹത്തിന് ഏർപ്പെടാൻ പോകുന്ന പുരുഷൻ താൻ തിരഞ്ഞെടുക്കുന്ന സ്ത്രീയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെപ്പറ്റി അന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള അശ്രദ്ധയും അല്ലെങ്കിൽ അതിൽ പ്രാധാന്യം നൽകാതിരിക്കലുമാണ് പലപ്പോഴും വിവാഹബന്ധം തകരുന്നതിനുള്ള പ്രഥമമായ കാരണങ്ങളിലൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം, തുൻകഹുൽ മർഅത്തു ലിഅർബഇൻ, ഒരു സ്ത്രീ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ, ഒന്ന് അവളുടെ പണത്തിനു വേണ്ടി, വലി ഹസബിഹ, അവളുടെ തറവാടിനു വേണ്ടി, വലി ജമാലിഹ, അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി, വലി ദീനിഹ, അവളുടെ മതബോധത്തിനു വേണ്ടി. ഫളുഫർ ബിദാത്തിദ്ദീൻ, എന്നാൽ ദീനുള്ളവളെ നീ കണ്ടെത്തുക, അവളെ നീ കൈവശപ്പെടുത്താൻ ശ്രമിക്കുക, അതിനായിരിക്കണം നീ മുൻഗണന നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പണമാണ് അല്ലെങ്കിൽ തറവാടിത്തമാണ്
അല്ലെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യമാണ് ഒരാൾ മുൻതൂക്കം നൽകുന്നതെങ്കിൽ പലപ്പോഴും അതൊക്കെ തകരാൻ സാധ്യതയുള്ളതാണ്. ഇന്നത്തെ പണക്കാരൻ നാളത്തെ പാവപ്പെട്ടവനായി മാറും. ഇന്ന് പണക്കാരനല്ലാതെ പാവപ്പെട്ടവനെ അള്ളാഹു നാളെ പണക്കാരനാക്കിയേക്കാം. സൗന്ദര്യം എന്ന് പറയുന്നതും പ്രത്യേകമായ വല്ല രോഗങ്ങളും വന്നാൽ ഇല്ലാതാവും. ചില പെണ്ണുങ്ങൾ പ്രസവിച്ചതിന് ശേഷം വളരെ സൗന്ദര്യം താഴോട്ട് പോകും. തറവാടിത്തവും അങ്ങനെ തന്നെ. തറവാട്ടിൽ ജീവിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും അറിയപ്പെട്ട തമ്മാടിത്തങ്ങളിൽ പെട്ടാൽ ആ തറവാടിന്റെ തന്നെ പേര് പോകും. ഇങ്ങനെ ഇതെല്ലാം നിലനിൽപ്പില്ലാത്തതാണ്. എന്നാൽ നിലനിൽക്കേണ്ടതും ആദർശ ബന്ധമാണ്. അതുകൊണ്ട് ആദർശ ബന്ധത്തിനാണ് മുൻതൂക്കം കൽപ്പിക്കേണ്ടത്. മതപരമായ പൊരുത്തമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അധികവും സാമ്പത്തികമായ പൊരുത്തത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഒരാൾ പണമുണ്ട് എങ്കിൽ അയാൾ കല്യാണത്തിന് യോഗ്യനായി. അയാൾക്ക് ചിലപ്പോൾ ദീനുണ്ടാവില്ല, സ്വഭാവം ഉണ്ടാവില്ല, എന്തുകൊണ്ട് ചിലപ്പോൾ ലൈംഗിക ശേഷി പോലും ഉണ്ടാവില്ല. പക്ഷെ അവൻ ലൈംഗിക ശേഷി ഇല്ലാത്തവനാണെങ്കിൽ പോലും പണമുണ്ടോ അവൻ കല്യാണത്തിന് ഫിറ്റായി എന്ന ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മുടെ ആളുകളുടെ കൈവശമുള്ളത്. ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ അവൻ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ദീന് പാലിക്കുവാൻ, ഒരു കല്യാണത്തിലൂടെ ഏറ്റെടുക്കുന്ന ഭാര്യ, ആ ഭാര്യയെ പോറ്റുവാൻ, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള പക്വതയും പാകതയും ഉണ്ടെങ്കിലാണ് അവൻ മതപരമായി യഥാർത്ഥത്തിൽ വിവാഹത്തിന് ഫിറ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും അതല്ല പരിഗണിക്കുന്നത്. വേറെ ചിലർ സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കും. പറഞ്ഞതുപോലെ പ്രസവം മൂലമോ രോഗം മൂലമോ സൗന്ദര്യം നശിച്ചാൽ പിന്നെ അവൻ അവളെ വേണ്ട. കാരണം അവൻ സൗന്ദര്യത്തെയാണ് കല്യാണം കഴിച്ചത്. അത് പലപ്പോഴും വിവാഹബന്ധം തകരാൻ കാരണമാകും. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഒരു ഗുണം ഇല്ലെങ്കിലും മറ്റൊരു ഗുണത്തിൽ പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കഫാഅത്ത്, പരസ്പരമുള്ള യോജിപ്പ് എന്ന് പറയുന്നത്. പൊതുവെ ജനങ്ങളുടെ ചിന്താഗതി ഇന്നും റസൂലുള്ളാഹിന്റെ കാലത്തും എന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടി ഒരാൾ കടന്നുപോയി. റസൂൽ ചോദിച്ചു, മാ തഖൂലുന ഫീ ഹാദാ, ഇയാളെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ്? അവര് പറഞ്ഞു, ഹരിയുന്നിൻ ഖതബയുക, ആ മഞ്ഞനാണ്, ആര് കെട്ടഞ്ഞേശിച്ചാലും കെട്ടിച്ചു കൊടുക്കും, അങ്ങനത്തെവനാണ്. ഇയാൾ ശുപാർശ ചെയ്താൽ ഇയാളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. വൈകാലൻ വ്യസ്തമി, ഇയാൾ എന്തെങ്കിലും പറഞ്ഞ ആളുകളെ ശ്രദ്ധിച്ചു കേൾക്കും, അങ്ങനത്തെ കാര്യപ്പെട്ട ആളാണ് എന്ന് അഭിപ്രായം പറഞ്ഞു. കുറച്ചേരം നബി മിണ്ടാതിരുന്നു. വേറൊരു പാവപ്പെട്ട മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുത്തൂടെ കടന്നുപോയി. അപ്പൊ നബി ചോദിച്ചു, ഇയാളെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ? അവർ പറഞ്ഞു, ഹരിയുന്നിൻ ഖതബ അല്ലാവിക, ഇയാൾ കെട്ടന്വേഷിച്ച് ആരും കെട്ടിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. വൈൻ ഷഫ അല്ലാത്ത ഷഫ, ഇയാൾ വല്ല ശുപാർശയും നടത്തിയാളുടെ ശുപാർശ ആരും ചെവിക്കൊള്ളൂല. വൈകാല അല്ല ഇസ്മ, ഇയാൾ വല്ലതും പറഞ്ഞു അത് കേൾക്കാൻ നിൽക്കൂല ആളുകള്, അത്ര താഴ്ന്ന ഒരാളാണ് എന്ന് സംസാരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, ആദാ ഖൈറും മിസ്ല ഹാദാ, എന്നാൽ ഇവനാണ് ഭൂമി നിറയെ ഉള്ള എല്ലാത്തിനേക്കാളും അയാളെക്കാൾ ഉത്തമൻ ഇയാളാണ്. കണ്ടോ? അപ്പോ ഭൂമി നിറയെ ഇയാളെ പോലത്തെ ആളുകൾ ഉണ്ടായാലും അല്ല അയാളെ പോലത്തെ ഉണ്ടായാലും ഇയാളുടെ അവിടേക്ക് എത്തൂല എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം പാവപ്പെട്ടവനാണ്, പണക്കാരനല്ല, ആ സമൂഹത്തിലെ വലിയ പേരുള്ള ആളല്ല, പക്ഷെ അയാൾക്ക് ദീനിയായ കഫാഅത്ത് ഉണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അപ്പൊ നമ്മൾ പലപ്പോഴും ആളുകൾ അളക്കല് പണമുണ്ടോ, പദവിയുണ്ടോ, പേരുണ്ടോ, സ്വാധീനമുണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. ദീനല്ല പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം മുസ്ലിം എന്ന പേരുണ്ടായാൽ മാത്രം മതി, പണക്കാർ തമ്മിലുള്ള കല്യാണത്തിന് ഇന്ന പണക്കാരന്റെ മോനാണ്, ഇന്ന വലിയ നേതാവിന്റെ മോനാണ് എന്നായാൽ മതി. ഓൻ ചിലപ്പോൾ വ്യഭിചാരത്തെ കുറിച്ച് ആക്ഷേപം ഉണ്ടാവാം, കമ്പനി കൂടിയപ്പോൾ ഇപ്പം കുടിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും, ഏതോ പെണ്ണിനേറ്റ് മുങ്ങി എന്ന് കേട്ടു, ഏതോ ലോഡ്ജ് എന്ന് പിടിച്ചു എന്ന് കേട്ടു. അതൊന്നും പ്രശ്നമേ അല്ല, അതും സാരല്ല, അല്ലാതെ ഇതായിച്ച ഇതായിച്ചു കൊടുക്കൂലേ, അതൊക്കെ ഇപ്പൊ ഇക്കാലത്തെ കുട്ടികളെ നോക്കാൻ കഴിയോ എന്നാണ്. എന്നാൽ ഒന്ന് പണല്ല, ഓൻ ഗൾഫിലായിരുന്നു, ഓനിപ്പോ വന്നിട്ട് വിസയൊക്കെ ക്യാൻസലായി വന്നതാണ്, വരെയൊന്നും അയച്ചില്ല, വാടക വീട്ടിലെ താമസം, എന്നാ വേണ്ട കേട്ടോ, അസ്സലാം വലൈക്കും, നമുക്ക് പിന്നെ ആലോചിക്കാം. എന്താ ഇവന്റെ കുറവ്? ഇവന് പൈസ അല്ല, ഇവന് പുരയില്ല, ഇവന് വണ്ടിയില്ല, ഏക്കറ സെന്റ് ഇല്ല, ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ ദീനുണ്ട്. അപ്പൊ ദീനല്ല ആളുകൾ ഇത് പരിഗണിക്കുന്നത്. ആളുകൾ പരിഗണിക്കുന്നത് പണവും തറവാടും മഹിമയും പേരും പ്രശസ്തിയും ഒക്കെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ പല വിവാഹ ബന്ധങ്ങളും തകരാനുള്ള കാരണവും. മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലെ ഒരു മുനിസിപ്പൽ കോടതിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി, അവിടെ കാണാം കെട്ടിയതും തീർത്തതും കെട്ടിച്ച് ഒഴിവാക്കിയതിന്റെ ചെലവിന് കിട്ടാനുള്ള കേസുകൾക്ക് അത് 1000-ൽ 100 പോലും കോടതിയിലെത്തൂല. കോടതിയിലെത്തിയ എത്ര ഉണ്ടാവും? എന്നിട്ട് ഇങ്ങനെ കേറാ, ആമിന യൂസുഫ് ആ മാർച്ച് 25 മാറ്റി പോയിക്കോ, ഇങ്ങനെ 10 നടത്തിയിട്ടാണ് ഒരു കേസ് എന്തെങ്കിലും ഒന്നാവുക. അത് നമ്മുടെ കോടതിയിലെ അവസ്ഥ. അത് ഇങ്ങനെ പോയി നടക്കണ നിൽക്കന്നെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദീനല്ല രണ്ടു കൂട്ടരും പരിഗണിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് പുരുഷൻ കല്യാണം അന്വേഷിക്കുമ്പോ പെണ്ണിന് ദീനുണ്ടോ എന്നാ നോക്കേണ്ടത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എങ്ങനെയാണ്, പെണ്ണ് സുന്ദരിയായാൽ മതി, മനസ്സിലായില്ലേ, ഓളെ കുറിച്ച് വേറെന്ത് പുരാതിട്ടെങ്കിലും കുഴപ്പമില്ല, ആരൊപ്പം പോയിന്നോ പിന്നെ ഇവിടുന്ന് പിടിച്ചോടുന്നു അതൊന്നും സാരില്ല, നെൽപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ എന്നാ പറയാ, എന്നാലും തറവാട്ട് ചേർത്തിയല്ലേ, എന്നാലും ഇന്നയാളെ മോളല്ലേ എന്നിടത്താണ് ആളുകളുള്ളത്. അത് പാടുണ്ടോ? ഇസ്ലാമികമായി പാടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ദീൻ പാലിക്കുന്ന ആളാണോ, ശരി, തെറ്റുപറ്റാം, തെറ്റുപറ്റിയിട്ട് ഖേദിച്ചു മടങ്ങി ഇപ്പൊ നന്നായി ജീവിക്കുന്നുണ്ടോ, കുഴപ്പമില്ല, പക്ഷെ ദീനല്ല പലപ്പോഴും ആളുകൾ പരിഗണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ ആളുകളോടും പറഞ്ഞു, ഇദാ അതാക്കും ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസബ്ബിജൂഹു, നിങ്ങൾക്ക് ദീനും ഖുലുഖും തൃപ്തിപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ അധീനത്തിലുള്ള പെൺകുട്ടിയെ കല്യാണം അന്വേഷിച്ച് വരുന്നതെങ്കിൽ അവന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. വൈല്ലാത്തക്കും ഫിത്നത്തും ഫിൽ അർദി ഫസാദുൽ അരീൽ, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാകും, പേർന്ന് പിടിച്ച ആപത്തുകൾ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ നോക്കാറുണ്ടോ? നോക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. പണമില്ലാത്ത ഒരാളാണെങ്കിൽ ഒന്നാളെ പണം കൊടുത്തുള്ളതുണ്ട്, അല്ലാഹു ഓ വിസ ക്യാൻസലായി വന്നു, ജോലി നഷ്ടപ്പെട്ടു, എങ്കിലെന്താ, അള്ളാഹു അവന് നാളെ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കിതാബിൽ പറയാം, അള്ളാഹു പറയാണ് നിങ്ങളിൽ ഭാര്യമാരില്ലാത്തവർക്ക് ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം, കണ്ടോ, അടിമകളിൽപ്പെട്ട സാലിഹീങ്ങൾക്ക് നല്ല ആളുകൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. അടിമകളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ സാലിഹികളാണോ, അവർക്കും നിങ്ങൾ കല്യാണം ഉണ്ടായി കൊടുക്കണം. അന്ന് അടിമ സമ്പ്രദായമുള്ള കാല കണ്ടോ, ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ ധന്യതയിൽ നിന്നും അവർക്ക് നൽകിക്കൊള്ളും. ഇത് നമുക്ക് വിശ്വാസമുണ്ടോ? ദീനില്ലെങ്കിൽ അതുകൊണ്ട് വേറൊന്നും പരിഹരിക്കാൻ പറ്റില്ല, പണമില്ലെങ്കിൽ അള്ളാഹു അവരെ പണക്കാരനാക്കിയേക്കും, മനസ്സിലായില്ലേ, ആ ഒരു ചിന്ത നമുക്ക് വേണം. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൂന്ന് കൂട്ടർ അവരെ സഹായിക്കൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്ന് അൽ മുഖാത്തിബു അല്ലദി യുരീദുൽ അദാ, അടിമക്ക് അടിമ മോചനത്തിന് പത്രം എഴുതിയ അടിമ, അതായത് അടിമ പറയുകയാണ് എന്റെ വില എത്രയാണ് നിങ്ങൾ കണക്കാക്കിക്കോളി, അത് ഞാൻ അധ്വാനിച്ച് നിങ്ങൾക്ക് അടച്ചു തരാം, എന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ മോചിപ്പിച്ച് മാസാമാസം പൈസ അടച്ചു കൊടുക്കുകയാണ്, എന്നിട്ട് ആ പൈസ തീർന്നോടെ അവൻ സ്വതന്ത്രനാവും, അങ്ങനെ ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ മോചനപത്രം എഴുതിയ അടിമ അവൻ അത് മോചന മൂല്യം അടക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അവൻ അല്ലാഹ സഹായിക്കും. അതുപോലെ തന്നെ അവൻ നാകിഹുല്ലദി യുരീദുൽ അഫാഫ, മാന സംരക്ഷണം ഉദ്ദേശിച്ച് കല്യാണം കഴിച്ചൊരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കണമെന്നുണ്ട് പക്ഷേ പൈസ ഒന്നുമില്ല, പക്ഷെ ശരീരത്തെ നിയന്ത്രിക്കാൻ വേറെ മാർഗങ്ങളില്ല, തെറ്റിലേക്ക് പോകാതിരിക്കാൻ നിക്കാഹല്ലാതെ പരിഹാരമില്ല. ആളുകൾ പറയുന്നത് പൊരയുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ബാങ്ക് ബാലൻസ് ഒന്നും, അതൊന്നുമില്ല. മഹർ കൊടുത്തിട്ട് എന്റെ അവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ മാന സംരക്ഷണം ഉദ്ദേശിച്ച് നിക്കാഹ് ചെയ്ത പുരുഷനെ സഹായിക്കൽ അള്ളാഹു തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. വൽ മുജാഹിദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങിയ വ്യക്തി, ഈ മൂന്ന് കൂട്ടരെ അള്ളാഹു സഹായിക്കും. ഇതിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഇതിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പണമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പുരുഷന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാതിരിക്കരുത്. ഇന്ന് പലരും പരിഗണിക്കുന്നതാണ് സ്വഭാവമോ ദീനോ ഒന്നുമല്ല, പണം പണം പണം. ഇത് തന്നെ ഈ ചിന്താഗതി തന്നെ മാറണം. ഇതുകൊണ്ടാണ് പല വിവാഹ ബന്ധങ്ങളും തലാഖിൽ കലാശിക്കുന്നത്. ദീനിന്റെ കാര്യത്തിലോ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, വലാ തുങ്കിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് നിങ്ങളെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കരുത് അവർ യഥാർത്ഥ തൗഹീദിൽ വിശ്വസിക്കുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ ഖൈറുൻ മിൻ മുശ്രിക്കിൻ, ഈമാനുള്ള ഒരു അടിമച്ചക്കനാണെങ്കിലും അവനാണ് ശിർക്കുള്ള ഇവനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം. വല വാജബക്കും, അവൻ നിങ്ങളെ കൗതുകപ്പെടുത്തിയാലും ശരി, സ്വതന്ത്രനല്ല അടിമയാണ്, എന്നാലും മുഅ്മിനാണ്, തൗഹീദുള്ളവന ഓനാ കെട്ടിച്ചു കൊടുക്കേണ്ടത്. ഇന്നത് നോക്കുന്നുണ്ടോ? പേരായാൽ മതി, പറ്റിയ തറവാട്ട് പറഞ്ഞ എന്നെ കോന്തൻ, ഓ വേറൊന്നും നോക്കണ്ടയില്ല, ഓ നിസ്കരിക്കോ, ഓന് പെണ്ണ് പിടിക്കോ, കള്ളു പിടിക്കോ, ഒന്നും വിഷയമല്ല, അതൊക്കെ ഉണ്ടാവുന്നാലും കുഴപ്പമില്ല, എന്നെ തറവാട്ട് താളല്ലേ, അള്ളാഹ് പൊറുക്കുന്നവനല്ലേ, അള്ളാഹ് ഇതായത്തിലാക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതിന് പണമില്ല എന്ന് പറഞ്ഞാലോ വേണ്ട, ദീനുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പണം കുറച്ച് കുറവാണ്. ഈ ചിന്താഗതി നമ്മൾ മാറ്റണം. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് കൊണ്ട് നേർച്ച നേരുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് കൊണ്ട് അറിവ് നടത്തുന്ന, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ പച്ചക്ക് ലംഘിക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന ആള് അവൻ ഏത് തറവാട്ട് പറഞ്ഞാനായിട്ട് എന്താ കാര്യം? ഓനെത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം, ഓനെത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം, ദീനിന്റെ അകത്ത് കെട്ടിച്ചു കൊടുക്കാനേ പാടില്ല. അതുപോലെ തന്നെ വലാതൻകഹുൽ മുശ്രിക്കാത്തി, ശിർക്കന്മാരെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. ശിർക്കിന്റെ ആളുകളെ മാസാമാസം ഏർവാടി പോണെ അങ്ങനത്തെ നിങ്ങൾ കെട്ടരുത്. വല തങ്കഹുൽ മുശ്രിക്കാത്തി, ശിർക്കിന്റെ ആളുകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഹത്തായു അവർ ഈമാൻ ഉൾക്കൊള്ളുന്നത് വരെ. ശിർക്കിന്റെ പെണ്ണിനേക്കാൾ നല്ലത് ഒരടിമ പെണ്ണാണ് അവൾ ഈമാനും തൗഹീദുള്ള ആളാണെങ്കിൽ. അപ്പൊ ഇസ്ലാം ആദർശത്തിനാ പ്രാധാന്യം കൊടുത്തത്, അതാ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതോ, നമ്മൾ പലപ്പോഴും ദീനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പണക്കാരനായ ചെറുപ്പക്കാരനാണെന്നും പറഞ്ഞിട്ട് നല്ല ദീനുള്ള പെൺകുട്ടികളെ നിർബന്ധിച്ച് ഉപ്പമാര് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അവസാനം എന്താണ്ടാകുക, പിന്നെ പിന്നെ ആ പെൺകുട്ടിയും ദീനില്ലാത്തവളായി മാറുന്നു. അവന്റെ അതേ തമ്മാടിത്തത്തിലേക്കും താതോന്നിത്തത്തിലേക്കും അവളും പോകുന്നു. അവൾ ഏൻസ് ക്ലബിലും ജെയിൻസ് ക്ലബിലും മറ്റേ ക്ലബിലും ഒക്കെ പോയി 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 ഓള് പലതുമായി തിരിച്ചു വരുന്നു. അതിനൊന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല. ആ രൂപത്തിൽ നമ്മൾ അധപ്പതിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മാത്രമല്ല ഇപ്പൊ വേറൊരു ട്രെൻഡ് നമ്മുടെ ആളുകളിൽ വന്ന എന്താ വെച്ചാൽ, ദീനുള്ള ചെറുപ്പക്കാരെ പലരും വേണ്ടെന്ന് വെക്കുന്നു. എന്താ ആയി ഓന്റെ കോലം കണ്ടില്ലേ, താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി വസ്ത്രമൊക്കെ കണ്ട് നിര്യാന്റെ മീതെടുത്തിട്ട് ഏയ് എത്താപ്പോന്റെ കോലം വലിയൊരു ജുബ്ബെ കെട്ടിട്ട്, ഇതൊക്കെ ഒരു പെൺകുട്ടികൾ ഇഷ്ടപ്പെടുവോ? അവന്റെ നമ്മക്ക് വേണ്ട മുത്തശ്ശദ്ദിദാണ്, ഓന് ശിദ്ദത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ പറയും പിന്തിരിപ്പനാണ്. കല്യാണം ആലോചിക്കുമ്പോ തന്നെ ചോദിക്കണം നിങ്ങളെ മോള് മുഖം മറക്കുമെന്നാ ചോദിക്കണം. ഇതത് പിന്തിരിപ്പന്മാരെ നമ്മക്ക് വേണ്ട. ഇങ്ങനെയുണ്ട് പെണ്ണ് മുഖം മറക്കുമെന്ന് ചോദിച്ചാൽ അവളെ മുഖവും സൗന്ദര്യവും പല്ലും ചുരിയൊന്നും അന്യ ആണുങ്ങൾ കാണാതെ അവൾ പുറത്തിറങ്ങുന്ന നല്ല ദീനി ചിത്രങ്ങളോളെന്നാ ചോദിക്കുന്നത്. അതാണ് ഇവൻ എന്ത് പറയുന്നത്, ഇവനെ മുത്തശ്ശദ്ദിദാണ്, ഓനെ നമുക്ക് വേണ്ട. ഏയ് മീശൊക്കെ പറ്റങ്ങിട്ട് വെട്ടിയിട്ട് എന്താ കോലം? ഇതാ ഓരോരുത്തര കമാൻഡ്. എവിടുന്നാടോ നിങ്ങളൊക്കെ ദീന് പഠിച്ചത്? താടി നീട്ടി വളർത്തുക, മീശ പറ്റ വെട്ടുക, വസ്ത്രം കയറ്റി ഉടുക്കുക, ഔറത്തിന്റെ ഷെയ്പ്പ് കാണാത്ത ജുബ്ബ ധരിക്കുക, ഇതൊക്കെ ദീൻ ഉൾക്കൊള്ളുന്ന ചെറുപ്പക്കാരെ സ്വഭാവ. അങ്ങനത്തെ ചെറുപ്പക്കാരെ കിട്ടാനാ പലരും ആഗ്രഹിക്കുന്നത്. ഏയ് അത് നമ്മക്ക് വേണ്ട, ഒരു പിന്തിരിപ്പനാ കണ്ടാ തന്നെ. ഏയ് മാത്രല്ല പലിശ, ആയി പലിശ സ്ഥാപനത്തിനോട്ട് ഒന്ന് ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞത്. ബാങ്കിൽ ജോലിയാണെന്ന് പറഞ്ഞാൽ ഒന്ന് പറ്റൂല എന്നാ പറയണത്. ചില പെൺകുട്ടികൾ ഇന്ന് പറയാൻ തുടങ്ങി നമുക്ക് താടിയുള്ള വസ്ത്രമൊക്കെ കയറ്റി കൊടുക്കുന്ന ദീനുള്ള ചെറുപ്പക്കാരെ മതി എന്ന് പറയാൻ തുടങ്ങി പെൺകുട്ടികൾ. അവിടെയൊക്കെ മാറ്റം വന്നു, മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ രക്ഷിതാക്കൾക്ക് മാറണം. അന്യ സ്ത്രീകളോട് അനാവശ്യമായി മിണ്ടാത്ത, ഹറാമായ കച്ചവടങ്ങളിൽ ഏർപ്പെടാത്ത, പലിശ പോലെയുള്ള ഹറാമുകളിൽ ബന്ധപ്പെടാത്ത, സിനിമയും സീരിയലും കാണാൻ പോകാത്ത, അങ്ങനെ ദീൻ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, മ്യൂസിക് പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ് മുത്തശ്ശദ്ദിദാണ്, ഒലുവാണ്, അതിരുവിട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്നത്. അതാ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ദീനും ഖുലുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളെ കുട്ടിയെ കെട്ടന്വേഷിച്ചു വന്നാൽ അവനങ്ങൾ കെട്ടിച്ചോർത്തില്ലെങ്കിൽ നാട്ടിൽ ഫിത്തനയും ഫസാദും ഉണ്ടാവും. അത് കാണുന്നില്ലേ നാട്ടില്? ഫിത്തനയും ഫസാദിനും വല്ല കുറവുണ്ടോ വൈവാഹിക രംഗത്ത്? അപ്പൊ അത് ഉണ്ടാകും സുഹൃത്തുക്കളെ. അള്ളാഹു പറഞ്ഞിടത്ത് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ യാതൊരു ഗുണവും നമുക്കതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് സുന്നത്ത് മുറുകെ പിടിപ്പിക്കുന്ന ആളായിരിക്കണം എന്റെ മോളുടെ ഭർത്താവ്. സുന്നത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് അത് ഹുലുവാണോ? അത് അതിൽ കവിയലാണോ? അത് സിദ്ധത്താണോ? അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കണം. റസൂലുള്ളാന്റെ ചര്യയാണ് താടി വളർത്താന്നുള്ളത്. ഒരിക്കൽ പോലും അവിടുന്ന് താടി വടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? മീശ പച്ച വെട്ടുക എന്നുള്ളത് റസൂലിനെ പഠിപ്പിച്ചതാണ്. വസ്ത്രം കയറ്റി കൊടുക്കുക എന്നുള്ളത് റസൂലിനെ പഠിപ്പിച്ചാണ്. നെര്യാനിക്ക് താഴെ പോയാൽ നോക്കൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് വെള്ളവസ്ത്രമാക്കാൻ ശ്രമിക്കുക. അതുപോലത്തെ റസൂൽ താണ്ടെ കമീസ് മുട്ടുവരണ്ടായിരുന്നു, ജുബ്ബ, അത് റസൂൽ ധരിച്ചതാണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീനൽ മഹ്ദിയീന, സന്മാർഗചാരികളായ എന്റെ പിൻഗാമികളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സക്കൂ ബിഹ, അതിനെ നിങ്ങൾ അമർത്തിപ്പിടിച്ചു കൊള്ളണം. അല്ലു അലിഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. വയ്യാക്കുമ്പോ മുഹദസാത്തിലുമൂർ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന കുല്ല മുഹദസത്തിൻ ബിദഅ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതെല്ലാം പുത്തൻ ആശയങ്ങളാണ്. വകുല്ല ബിദഅത്തിൻ ലലാല, പുത്തൻ ആശയങ്ങൾ മുഴുവനും വഴികേടാണ്. വകുല്ല ലലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സുന്നത്ത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. ദീന് മുറുകെ പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ രംഗത്തും പ്രയാസമാണ്. ചില ആളുകൾ, നമുക്കൊന്നും ഒരു പ്രയാസമല്ലല്ലോ, എനിക്ക് മുറുകെ പിടിച്ചിരുന്നെങ്കിലല്ലേ, ദീനിങ്ങനെ പുറമുങ്ങാത്രം എല്ലായിടത്തും അഡ്ജസ്റ്റ്മെന്റിന് പോയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേസമയത്ത് കച്ചവടത്തിന് ഇറങ്ങുകയാണ്, ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ പെട്ടിക്കടയായാലും വലിയ കമ്പനി ആയാലും ശരി, അതിന്റെ സമ്പാദ്യ ഡീലിംഗ് ഹലാൽ അനുസരിച്ചാണോ? അപ്പൊ പ്രയാസം ഉണ്ടാവും, യാതൊരു പ്രശ്നം ഉണ്ടാവും. എന്തെല്ലാം ബിസിനസ്സുകളിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ അലാലും അറാമെന്നും നമ്മൾ നോക്കണ്ട, കാശിങ് വരട്ടെ എന്ന ചിന്താഗതി ജൂതന്റെ ചിന്താഗതിയാ, അല്ലെങ്കിൽ നസ്രാണിന്റെ ചിന്താഗതി, അത് മുസ്ലിമിന്റെ ചിന്താഗതിയല്ല. ആ ചിന്താഗതിയിലേക്ക് പോയ കുറെ ചെറുപ്പക്കാരുണ്ട്. കാരണം എന്താ അറിയോ, പൈസ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാവർക്കും വേണം, പള്ളി കമ്മിറ്റിക്ക് വേണം, രാഷ്ട്രീയക്കാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, എല്ലാവരും വേണം, സെക്രട്ടറി ആക്കാൻ, പ്രസിഡന്റ് ആക്കാൻ, അധ്യക്ഷനാക്കാൻ ഒക്കെ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയിലേക്ക് നമ്മുടെ ആളുകൾ പോയിപ്പോയി. അത് ഇസ്ലാമിന്റെ രീതിയല്ല, അത് ഹറാമും ഹലാലും നോക്കാതെ കണ്ടതൊക്കെ വലിച്ചു കൂട്ടുക, എന്നിട്ട് കുറെ എത്തിങ്ങാനക്കും കുറെ പള്ളിക്കൊക്കെ കൊടുത്താൽ ഇടക്കൊക്കെ ഉമ്രക്ക് പറഞ്ഞ അതൊക്കെ ക്ലീനായി എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാർ. അപ്പൊ അതൊരിക്കലും ശരിയല്ല. ഇന്നത്തെ കാലത്ത് ദീന മുറുകെ പിടിച്ച് ജീവിക്കാന്നുള്ളത് അല്പം പ്രയാസമാണ്. നമ്മളൊരു റൂം വാടക കൊടുക്കാന്ന് വിചാരിച്ചോ, എന്റെ റൂം ഞാൻ വാടക കൊടുക്ക, അവിടെ വാടക കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം അത് എന്ത് കച്ചവടത്തിനാണ് കൊടുക്കുന്നത്. ഹറാമായ കച്ചവടത്തിനാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അയാൾ അവിടെ പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ബിംബം വെച്ചു, ഞാൻ എന്താ എന്റെ കച്ചവടത്തിന് ബർക്കത്ത് കിട്ടാനാ? പറ്റുമോ? നമുക്ക് ശർത്ത് വെക്കാ, ഒരിക്കലും അങ്ങനത്തെ ഒന്നും വെക്കാൻ പാടില്ല എന്റെ ബിൽഡിംഗിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും നമുക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? കള്ള് ഷാപ്പിന് വാടക കൊടുക്കാൻ പറ്റുമോ? ബാർബർ ഷോപ്പിന് വാടക കൊടുക്കാൻ പറ്റുമോ? ബാങ്കിന് വാടക കൊടുക്കാൻ പറ്റുമോ? പലിശ സ്ഥാപനത്തിന് ബാങ്ക് ചിട്ടിക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? ബിൽഡിംഗ് ഉണ്ടാക്കുക, അങ്ങ് വാടക കൊടുക്കുക, എന്തും നടന്നോട്ടെ എന്ന് നോക്കുക, ഇസ്ലാമിന് പറ്റുമോ? അപ്പൊ നമ്മൾ ദീൻ പാലിക്കാൻ ശ്രമിച്ചാൽ അല്പം പ്രയാസം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുത്തിയാലി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും അന്ന് ദീൻ മുറുകെ പിടിക്കുന്നവൻ തീക്കട്ട ഉള്ളങ്കയിൽ പിടിച്ചവനെ പോലെയായിരിക്കും. എന്താർത്ഥം? അപ്പൊ ചില ആളുകൾ നമ്മൾ ബാങ്കിൽ പോണില്ലേ, നമ്മൾ ബാങ്കിൽ എണ്ടി വരൂലേ, അത് നിർബന്ധിതാവസ്ഥ ഉണ്ടാവും, അത് വേറെയാണ് വിഷയം. അതിന് കുറ്റം ഉണ്ടാവില്ല ചിലപ്പോ, നിർബന്ധാവസ്ഥയുടെ തോതനുസരിച്ച്. അത് അല്ലാഹുവിന്റെ അറിയാം എത്രത്തോ നിർബന്ധാവസ്ഥ ഉണ്ട്. നിർബന്ധാവസ്ഥ പറഞ്ഞുണ്ടാക്കിയിട്ട് നിർബന്ധാവസ്ഥ ചൂണ്ടിക്കാട്ടി ആരാമ ചെയ്യുന്നുണ്ട്, അത് വേറെ സൂത്രക്കാർ, അതൊക്കെ അല്ലാഹുവിന്റെ അറിയാം. അതല്ല ഇവിടെ വിഷയം. ഇവിടെ നമുക്ക് കൊടുക്കാതിരിക്കാലോ, എനിക്ക് പറ്റൂല എന്ന് പറയാലോ, പക്ഷെ അതൊന്നും പറയില്ല. അപ്പൊ ആ രൂപത്തിൽ ദീൻ മുറുകെ പിടിക്കുന്നവർ അവരിൽ നിഷിദ്ധത്തിന്റെ ആളുകളായി വിലയിരുത്തപ്പെടുന്ന ഖേദകരമായ ഒരവസ്ഥയാണ് ഇതാത്ത സുഹൃത്തുക്കളെ ഉള്ളത്. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻ ഫന്തഹു, റസൂൽ എന്തെന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, അവനെന്തെന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ പാടെ അകന്നു നിൽക്കുക. ഇതാണ് നമ്മുടെ ജീവിതാദർശം. ഏതേത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇവിടെ എന്റെ ദീൻ എന്തു പറയുന്നു, പിന്നെ റസൂൽ എന്ത് പറയുന്നു, അല്ലാഹു എന്ത് പറയുന്നു, അത് നോക്കിയിട്ട് മാത്രം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അതൊക്കെ പിന്നെ നോക്കാം, നമ്മളെ വഴിക്ക് പോവുക, ഇനി ആരെങ്കിലും പറയുമ്പോ അപ്പ ആലോചിക്ക, അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രം കാണാ എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോ പ്രശ്നവും അള്ളാഹുവിന്റെ ഇഷ്ടം, റസൂലിന്റെ ഇഷ്ടം അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജനങ്ങൾ മുഴുവൻ തൃപ്തിപ്പെട്ടിട്ടും കാര്യമല്ല, മനസ്സിലായില്ലേ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ജനം മുഴുവൻ വെറുത്താലും അതിന് പുല്ല് വില വെക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ രീതി നമ്മുടെ എല്ലാ രംഗത്തും കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നിലപാടുകൾ തന്നെ മാറിയിട്ടുണ്ട്, മനസ്സിൽ തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടാരേറ്റ നല്ല ദീൻ മുറുകെ പിടിക്കുന്നവരോട് കൂട്ടുകെട്ടാൻ പലർക്കും താല്പര്യമില്ല. നേരെ മറിച്ചുള്ള മോഡേണിസ്റ്റ് ചിന്താഗതിയുള്ള, പേരിന് മാത്രം ഇസ്ലാം പാലിക്കുന്ന, ഇസ്ലാമിന്റെ പുറമോടി മാത്രം മതി അവർക്ക്, ഇസ്ലാമിന്റെ ഉള്ളവർക്ക് ആവശ്യമില്ല. അങ്ങനത്തെ മോഡേണിസ്റ്റ് ചിന്താഗതിയുള്ളവരുമായിട്ടാ നമ്മളെ കൂട്ടുകെട്ട്. അവർക്ക് ഇസ്ലാമിന്റെ പല കാര്യങ്ങളോടും പുച്ഛമാണ്, പല കാര്യങ്ങളോടും പുച്ഛാണ്. അവർ പിന്നെ ഇസ്ലാമിക സമുദായത്തിൽ പെട്ടുപോയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് തിരിയാൻ മാത്രം. ഏയ്, മുസ്ലിമായി ജീവിക്കാനും തയ്യാറില്ല, എന്നാ കാഫറാന്ന് സംബന്ധിച്ച് പുറത്തു പോകാനും ധൈര്യമല്ല, അങ്ങനെ ഇങ്ങനെ കുടുങ്ങിട്ട് ഇതിൽ കളിക്കുന്ന കുറെ ആളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ കൂട്ടുകൂടേണ്ടത് നല്ല മനുഷ്യന്മാരേറ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ചങ്ങാതിയുടെ നടപടിക്രമത്തിലായിരിക്കും. അതുകൊണ്ട് ഫല്യന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, നമ്മൾ ആരുമായി കൂട്ടുകൂടുന്നോ അത് അവൻ ചിന്തിക്കട്ടെ. അങ്ങനത്തെ ആളുകളാ പറഞ്ഞു കൊടുക്കുന്നത് ഇജ്ജാതിയൊക്കെ. ആയ് ഓനെന്ന് കെട്ടിച്ചു കൊടുക്കണ്ടാന്ന്, ഓനെ കോലം കണ്ടില്ലേ, ഏയ് ആ പെണ്ണൊന്നും കുഴപ്പമില്ലാന്ന് ഇതൊക്കെ പറഞ്ഞോട്ടെ ഇജ്ജാതി കൂട്ടുകാരാ. ഇജ്ജാതി കൂട്ടുകാരോടെ ഷൂറാ ചെയ്യുക, നല്ല ആളുകളോട് ഷൂറാ ചെയ്യൂല. മക്കൾ കല്യാണം വേണം, മകന് കല്യാണം വേണം, ആൾക്ക് കല്യാണം വേണം, ആരോടാ ഷൂറാ ചെയ്യണം? ദീൻ ഉള്ളവരോട് ഷൂറാ ചെയ്യണം. ദീൻ അനുസരിച്ച് ഒരു കുട്ടി നമ്മളെ വീട്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കണം. അതാണ് പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരുമ്പോഴും നമ്മൾ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 10 18 വയസ്സ് ദീൻ പാലിച്ച് വളർത്തിയ മകൾ അവളെ നമ്മൾ ഏതോ ഒരുത്തൻ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് രണ്ടു കൊല്ലം കൊണ്ടോളം ദീന നശിച്ച് അവൾ പരലോകത്ത് നഷ്ടത്തിലാകുന്ന അവസ്ഥ ഒരു വാപ്പാക്ക് സഹിക്കോ ഒരു ഉമ്മാക്ക് സഹിക്കോ? പക്ഷെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ ഇബിലീസ് മാറ്റിക്കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ ദുരന്തം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തലാക്കിലെത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാചക മറുപടി, രണ്ടു കൂട്ടരും ദീന് പാലിക്കാത്തത് കൊണ്ട്. ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും അവരവരെ കടമകൾ ശരിക്കും നിർവഹിക്കുന്നുണ്ടെങ്കിൽ തലാക്ക് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുള്ളൂ. അതല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും തലാക്കുകൾ സംഭവിക്കുന്നത്. വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് രണ്ടു കൂട്ടരും പാലിക്കേണ്ട നിബന്ധനകളും കടമകളും ഉണ്ട്. പാലിക്കപ്പെടാൻ ഏറ്റവും അർഹമായ നിബന്ധന അതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങൾ അള്ളാഹു അനുവദനീയമാക്കി തന്നത് ഏതൊരു നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണോ ആ നിബന്ധനകളാണ് നിങ്ങൾ പാലിക്കാൻ ഏറ്റവും യോജിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭർത്താവിനോട് പറഞ്ഞു, വാശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് സദാചാര മര്യാദ പ്രകാരം ഇടപഴകണം. ഭാര്യമാരിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനിഷ്ടകരമായി എന്തെങ്കിലുമൊക്കെ കണ്ടെന്ന് വന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് അനിഷ്ടമായി തോന്നുന്ന പലതിനും അള്ളാഹു പല ഖൈറും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ദോഷം ഇല്ലാത്തൊരു മനുഷ്യണ്ടാവോ? എല്ലാ നിലക്കും നൂറേ നൂറ് നമ്മുടെ ഭാര്യ നമ്മളോട് യോജിക്കുന്ന ആളായിക്കൊള്ള, അവൾക്ക് നമ്മളും നൂറേ നൂറ് യോജിക്കുന്ന ആളായിരിക്കും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ഗുണം ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു ഗുണം ഇഷ്ടപ്പെട്ടേക്കാം. ഒരു മുഅ്മിനായ ഭർത്താവ് തന്റെ ഭാര്യയോട് അനിഷ്ടം കാണിക്കരുത്. അവളിൽ നിന്നും ഒരു സ്വഭാവം അവൻ വെറുക്കുന്നുവെങ്കിൽ മറ്റൊരു സ്വഭാവം അവൻ ഇഷ്ടപ്പെട്ടേക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭർത്താവിന് സാധിക്കണം, ഭാര്യയ്ക്കും സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തന്റെ കുടുംബ തന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടത് വെറും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും കൊടുത്താൽ ഉത്തരവാദിത്തം തീർന്നു എന്നാണ് അല്ലേ. അവിടുന്ന് സാധനം വാങ്ങിക്കോ, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോ, അവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കോ, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോ, പൈസ ഇല്ലെങ്കിലതാ ATM കാർഡ് ഇതാ വേണ്ട എടുത്തോ, എന്നിട്ടോ ഇങ്ങനെ നടക്കുക, അത് മാത്രമാണ് ഉത്തരവാദിത്തം? അത് ഉത്തരവാദിത്തം തന്നെയാണ്. ഭർത്താവിനും അല്ല ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുക എന്നത് വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. അവരെ പാഴാക്കി കളയുക, അവർക്ക് തിന്നാനും ഉടുക്കാനൊന്നും കൊടുക്കാതിരിക്കുക വലിയ കുറ്റമാണ്. കഫാബിൽ മറിയത്തുമൻ അന്യുളയ്യമൻ യഖൂൻ, താൻ ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരെ പാഴാക്കി കളയുക എന്നത് ഒരാൾക്ക് കുറ്റമായിട്ട് ധാരാളം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അവരെ ധാർമ്മികമായി വളർത്താനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കുക എന്നതും കുടുംബം നിലനിൽക്കുവാൻ ദീനിയായി നിലനിൽക്കുവാൻ ആവശ്യമുള്ള സംഗതികളാണ്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ അവഗണിക്കുകയാണ് പതിവ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തലാക്കിലെത്തുന്ന വിവാഹ ബന്ധങ്ങളുടെ അടിത്തറ നമ്മൾ പരിശോധിച്ചാൽ തുടക്കം മുതൽക്കേ ദീനല്ല അവർ മുൻതൂക്കം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദീനിന് നമ്മൾ മുൻതൂക്കം നൽകുക. ദീൻ എന്ന് പറയുന്നത് പള്ളിയിലൊന്ന് നിക്കരിക്കൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ ദീൻ പാലിക്കണം. എല്ലാ രംഗത്തും ഇസ്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹു റസൂലു പഠിപ്പിച്ചതല്ല, അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. എന്റെ ദീൻ അനുസരിച്ച് മാത്രമേ എനിക്കൊരിഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമുള്ളൂ. എന്റെ ദീനിന് അവഗണിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. അത് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും നമ്മളെ കുടുംബത്തെ പഠിപ്പിക്കുകയുമാണ്. അങ്ങനെ ദീനിൽ നിന്നും വരതെറ്റാതെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് മുന്നോട്ട് കയറി നിൽക്കട്ടെ, ആളുകൾ നിൽക്കുക. സഫിലൊക്കെ സ്ഥലമുണ്ടല്ലോ, ഒന്ന് കയറിയിരിക്കൂ. ഇരിക്കുമ്പോൾ തന്നെ സഫ് പൂർത്തിയാക്കിയിരുന്നാൽ ആ ബാക്കിലുള്ളവർ നെണീറ്റ് ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, ഈ സൈഡിലൊക്കെ സ്ഥലമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവാഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കേൾക്കുന്നൊരായത്താണ്, അല്ലെങ്കിൽ മിക്കവാറും കേൾക്കുന്നൊരായത്താണ് ഞാൻ ആദ്യം മോദി വെച്ച സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത്. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകളെ സിദ്ധിച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്.
ലിതസ്കുറു ഇലൈഹ, നിങ്ങൾ ആ ഭാര്യമാരിലേക്ക് ചേർന്നുകൊണ്ട് സമാധാനം കണ്ടെത്തുന്നതിനു വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ആയാത്തിൻ ലഖൗമിയ തഫക്കറുൻ, ഇതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകൾ ഉണ്ടാക്കി തരിക മാത്രമല്ല, ആ ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു സുബ്ഹാനഹു തആല പ്രകൃത്യാ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനം, പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള കാരുണ്യവും. അത് നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സ്നേഹവും കാരുണ്യവും നിലനിർത്താൻ, കാരുണ്യത്തിൽ ചാരിച്ച സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിൽ ചാരിച്ച കാരുണ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്തി പറയാൻ പറ്റും, അത് നിലനിർത്തുവാൻ ഭാര്യ ഭർത്താക്കന്മാർ ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ നേതൃത്വം യഥാർത്ഥത്തിൽ ഭർത്താവിനാണ്, പുരുഷനാണ്. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അതീശാധികാരമുള്ളവരാണ്, അധികാരം നടത്തേണ്ടവരാണ്. എന്താ കാരണം? ബിമാ ഫള്ളല്ലാഹു ബഅലുഹും വലാ ബഅലിൻ, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ, എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അള്ളാഹു പലതരം കഴിവുകളും ശേഷതകളും നൽകിയിട്ടുണ്ട്. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് പുരുഷന്മാരാണ്. മഹർ കൊടുത്ത് ഏറ്റെടുക്കുന്ന അന്ന് മുതൽ അവളുടെ മുഴുവൻ ചുമതലയും ആർക്കാണ്? പുരുഷനാണ്. ഗർഭം ധരിച്ചു പോയോ എന്റെ ആങ്ങളോട് ചോദിച്ചേക്ക്, ആങ്ങൾക്ക് പൈസല്ലേ, എന്റെ ഉപ്പാനോട് ചോദിച്ചേക്ക്, ഉപ്പാക്ക് പൈസല്ലേ, എന്നിട്ട് ഇങ്ങനെ ഓൾ ഇടക്കിടക്ക് അങ്ങോട്ട് അയച്ചിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നക്കിണി കൊടുത്താൽ സന്തോഷമായി, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുത്താൻ തുടങ്ങും, വളങ്ങനെ ശല്യപ്പെടുത്തുക. അങ്ങനെ പെൺവീട്ടുകാരുടെ ഒരു ശല്യമായിട്ട് മാറിയ ചില പുതിയ പിള്ളേരുണ്ട്. എപ്പോഴും അവിടുന്ന് ഇപ്പം ഇങ്ങനെ കടന്നുറങ്ങുക, എന്നിട്ട് ഇങ്ങനെ അളിയന്മാർ കൊടുക്കുക, അമ്മോശം കൊടുക്കുക, അത് നക്കി ഇങ്ങനെ ജീവിക്കുക. നക്കാൻ തന്നെ ഇതിന് പറയണം, തിന്നാന്ന് പറയാൻ പറ്റൂലേ. അങ്ങനത്തെ ചില മനുഷ്യന്മാർ, ഇതേത് ഇസ്ലാമിലുള്ളതാ? അധ്വാനിക്കാൻ കഴിയുന്ന അധ്വാനിച്ചിട്ട് അവനാ ഭാര്യക്ക് ചെലവിന് കൊടുക്കേണ്ടത്. ഇനി ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കാൻ നിർബന്ധമാണെങ്കിൽ അതിന്റെ വാടക കൊടുക്കുക, അതല്ലേ അവനെ ഇപ്പം കൊടുക്കണം, അല്ലെങ്കിൽ അവന് വിലക്ക് വാങ്ങുക, ഈ അറക്ക എന്താ നിങ്ങൾക്ക് തരണ്ട ചോദിക്കുക, ഇത് ഞാൻ ഇവിടെ നിങ്ങൾ തിന്നോട്ടെ, അതിന്റെ പൈസ ആരൊക്കെ തന്നേക്കാം, അല്ലെങ്കിൽ മാസാ മാസം വാടക കൊടുക്കുക. ഇവന്റെ കടമയാത്, അവളെ വസ്ത്രവും അവളെ ഭക്ഷണവും എല്ലാ ചെലവുകളും ഇവന്റെ കടമയാണ്. ഓളെ ആങ്ങൾക്ക് പൈസ ഉണ്ടോ, ഓ അമ്മോളെ വാപ്പാക്ക് പൈസ ഉണ്ടോ, ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പളെ ഇവന് നേതൃത്വം കിട്ടുമെന്നാ പറയണത്. ഇന്ന് നേതൃത്വം ഇല്ലാതെ പെണ്ണാലിയായി നടക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാ? ഓളെ പൈസക്കാ ജീവിച്ച്, ഓളെ റൂമ്, ഓളെ കട്ടില്, ഓളെ കിടക്ക, ഓളെ എല്ലാം എല്ലാം ഓളത്. പിന്നെ ഓനെന്താ പണി? ഭർത്താവിന്റെ ഉദ്യോഗം മാത്രം. റേഷൻ കാർഡ് തന്നെ പേരെങ്ങനെ? ആമിന ഗൃഹനാഥ, പിന്നെ കോയസ്തൻ ഭർത്താവ്, പിന്നെ കുട്ടികളെ പേര്. ഇതാപ്പോ കോഴിക്കോട്ടെ റേഷൻ കാർഡ് കുറ്റിച്ചേരക്കുള്ള റേഷൻ കാർഡിന്റെ കോലാത്. അങ്ങനത്തെ റേഷൻ കാർഡ് പണി ഉണ്ടാവുമ്പോ അപ്പൊ അവിടെ എന്റെ ഗൃഹനാഥ ആരാ? ഇസ്ലാമിലെ ഗൃഹനാഥ ആരാ? പുരുഷനാ. മനസ്സിലായില്ലേ? പുരുഷനാണ് ഗൃഹനാഥ. അത് തിരിച്ചുകൊണ്ടുവരണം നാട്ടുകാരെ, അത് വെറുതെ ഇവിടെ അങ്ങനെയാ, ഇവിടെ അങ്ങനെയാ. മാറ്റം വരണമെങ്കിൽ ഒന്ന് പണിയെടുക്കണം, കുറച്ച് കുറച്ചാണെങ്കിൽ ഇതിന് സഹിക്കാൻ തയ്യാറാണ്, എന്നാലേ അത് മാറുള്ളൂ. അല്ലാതെ നിലവിലുള്ള വ്യവസ്ഥയെ പഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചാളുകൾ ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. ആയി നമ്മളെ പെൺകുട്ടി കെട്ടിച്ചു കൊടുത്താ പോകൂല, ഓള് ബോധം കെട്ടുവോ? എന്ത് ബോധം കെട്ടുവോ? ഇസ്ലാം പഠിപ്പിച്ചല്ലേ. അപ്പൊ അത് ആ രൂപത്തിലേക്ക് നമ്മൾ മാറണം. കുടുംബ നേതൃത്വം പുരുഷനാണ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ അവരെ അടിമകളെ പോലെ കാണണമെന്നോ അവരെ മാനുഷികമായ അവകാശങ്ങൾ നിഷേധിക്കണമെന്നോ ഒരു കാര്യം ഓളോട് കൂടിയാലോചിക്കണം, അതൊന്നും അതിന് അർത്ഥമല്ലട്ടോ, അതെല്ലാം തെറ്റാണ്. അവൾക്ക് അവളുടേതായ പരിഗണന നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, അതിൽ യാതൊരു സംശയമല്ല. അള്ളാഹു പറഞ്ഞല്ലോ, വലഹുന്ന മിസ്റുല്ലദി അലൈഹിന്ന ബിൽ മാഅറൂഫ് വലിദ്ദിജാലി അലൈഹിന്ന ദറജ, കണ്ടോ? അവരുടെ മേൽ, സ്ത്രീകളുടെ മേൽ മര്യാദ പ്രകാരമായ കടമകൾ ഉള്ളതുപോലെ തന്നെ അവൾക്ക് അവകാശങ്ങളുമുണ്ട്. കടമ മാത്രമല്ല അവൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, പക്ഷേ പുരുഷന്മാർക്ക് അവളെക്കാൾ ഒരു ദർജ കൂടുതലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ അധികാരം സ്ത്രീക്ക് നൽകുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം വെച്ചാൽ അവിടേക്കുള്ള അവസ്ഥ, നിന്റെ വീട്ടില് സ്വന്തം കുട്ടികൾ സിനിമയും സീരിയലും കാണാം, എടോ നിനക്ക് മുടക്കിക്കൂടെ, അതെങ്ങനെ ഉസ്താദ്, നമ്മൾ ഭാര്യ വീട്ടിലല്ലേ താമസിക്കണത്, അനിയൻ ഫിറ്റ് ചെയ്ത് കൊടുത്ത ടിവിയാ, അമ്മായി വേണം ചാനലിന് മാസാ മാസം പൈസ കൊടുക്കണം, ഇപ്പൊ പിന്നെന്താ പണി? ഇപ്പൊ മൂലൊക്കെ പോയി കുത്തിരിക്കന്നെ. കുട്ടികളെ ടിവിയും സീരിയലും കാണുമ്പോ പാടില്ല എന്ന് പറയാൻ വരാനോട് അവകാശമല്ല. ഓ അതാണ് പുയാപ്പിളാരെ ഗതികേട്, മനസ്സിലായില്ലേ? അതാ സ്വന്തം ഭാര്യയും കുട്ടികളെയും ദീനനുസരിച്ച് തെറപ്പിയെ നടത്താൻ വരെ അവന് കഴിയാത്തവരവസ്ഥ, കണ്ടോ? അളിയന്റെ ടിവിയും അമ്മായിമാന്റെ ചാനലും അവിടുത്തെ ചോറും, മനസ്സിലായില്ലേ? മാസാ മാസം ചിലപ്പോ പൈസ പിന്നും കൊടുക്കുന്നുണ്ടാവും പേരിന്. അതുകൊണ്ട് കാര്യമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ അധികാരം അവിടെ ഉണ്ടാകണം. പുരുഷനെ സംബന്ധിച്ച് അല്ല പറഞ്ഞ റസൂൽ പറഞ്ഞതാ, അർ റജുൽ റാഇൻ ഫീ അഹ്ലിഹി, പുരുഷൻ തന്റെ കുടുംബത്തിലെ ഭരണാധിപനാണ്. അവന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവനാണവൻ. അത് മനസ്സിലാക്കണം. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്ത് നിന്ന് രക്ഷിക്കണം. എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ നോക്കിക്കാനേ കഴിയുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞ ഈ പണി അവസാനിപ്പിക്കാന്നല്ലേ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഗൗരവമുള്ള സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ആ നിലക്ക് ഒരു അവഗണിച്ച് തള്ളണം എന്ന അർത്ഥത്തിലാരും ഇതിനെ മനസ്സിലാക്കിയത്. അവരെ സംബന്ധിച്ച് റസൂല് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്ത്രീകൾ ചിത്തിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ വാരിയല്ലുകൾ കൊണ്ടാണ്. വാരിയല്ലിൽ ഏറ്റവും വളഞ്ഞതിൽ ഏറ്റവും മുകളിലുള്ളതാണ്. എന്നാൽ നീ എന്തുവാണ് സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് എന്റെ വസിയത്ത് നിങ്ങൾ സ്വീകരിക്കണം. കണ്ടോ, ആ വളവ് നീ പറ്റ് നീർത്താൻ നോക്കിയാൽ അതിന് പൊട്ടിക്കലാവും ഫലം, ഭാര്യപത്ത് ബന്ധം തകരും. എന്നാൽ വൈൻ തറക്തഹുലം തീരെ ശ്രദ്ധിക്കാതെ വിട്ടാലോ അത് വീണ്ടും വളഞ്ഞ റാവ് പോലെയായി തീരും. അതുകൊണ്ട് സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണം എന്ന വസിയത്ത് നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ അവൾക്ക് ചെറിയൊരു വളവുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നീ അനുഭവിച്ചോ. അങ്ങനെ തന്നെ ഹദീസുണ്ട്, അവൾക്ക് ചെറിയൊരു വളവുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നീ അവൾ അനുഭവിച്ചോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും വിവാഹ ബന്ധങ്ങൾ തലാക്കിലെത്താതെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിക്കും. അതിനെന്തു വേണം? ദീൻ പഠിക്കണം നമ്മൾ, മനസ്സിലായില്ലേ? ജീവിതം എന്നത് കളിയല്ല, കാര്യമാണ്. ഭർത്താവിന്റെ കടമ എന്തൊക്കെ? ഭർത്താവ് പഠിക്കണം. ഭാര്യയുടെ കടമ എന്തൊക്കെ? അത് പഠിക്കണം. അത് പിന്നെ പ്രീ മാരേജിങ് കൗൺസിലിന് കൊണ്ട് മറ്റേ കൗൺസിലിങ്ങിനുണ്ട്, അവിടെ നിന്ന് ഇത് കിട്ടൂല. അവിടെ ചില ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുക. ദീൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഭാര്യയുടെ കടമ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഖുർആൻ എന്താണ് ഭർത്താവിന്റെ കടമ പറഞ്ഞത്? അത് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴേ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം പല തബൂത്തുന്ന ഇല്ലാ അന്തും മുസ്ലിമും, എപ്പ മരിച്ചാലും മുസ്ലിമായിട്ടല്ല നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. അതാണ് നമ്മൾ ആദർശ മുദ്രാവാക്യം. ദീൻ മുറുകെ പിടിക്കുക എന്നത്, നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ നമ്മൾ ലൂസായാൽ പേരിൽ മാത്രം മുസ്ലിം, മനസ്സിലായില്ലേ? ഇന്ന തറവാട്ട് പറഞ്ഞ് ഇന്നോന്റെ മകൻ ഇന്നോന്റെ മകൻ, ആ രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയി എന്നതാണ്. മുമ്പ് തലശ്ശേരിയില് കുട്ടികളെ ജുമാക്ക് അയക്കാത്ത ഹൈസ്കൂളുണ്ട് ഇവിടെ, അല്ലേ? കുട്ടികളെ ജുമാക്ക് അയക്കണം എന്നിവിടെ നിയമമുണ്ട്. ഉച്ചക്ക് 2 മണിക്കൂർ അവധി കൊടുക്കണം എന്നുണ്ട്. എന്നിട്ടും ജുമാക്ക് പോലും അയക്കാത്ത അധികം മുസ്ലിം കുട്ടികളാ. അവസാനം സമരം ഉണ്ടാക്കി, കുറച്ച് ദീനിന് കുറച്ച് താല്പര്യമുള്ള കുട്ടികളൊക്കെ പാടെ സമരം ഉണ്ടാക്കി. മാനേജ്മെന്റ് വെല്ലു വിളിച്ചു, നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോയിക്കോ. എത്ര ശതമാനം കുട്ടികൾ പിൻവലിച്ചു? 10% പഞ്ചായത്ത് പിൻവലിച്ചില്ല. അതാ തലശ്ശേരിക്കാർ പറഞ്ഞ വടക്കൻ കേരളത്തിലെ ഇസ്ലാമിന്റെ മെടുക്കണ്ടങ്ങളാ ഞങ്ങൾ എന്നാ പറയാ. ഈ ക്രിസ്ത്യാനിക്ക് വകച്ചെത്താറുണ്ട ഇവരല്ലേ കുട്ടികളെ പിൻവലിക്കാൻ തയ്യാറായോ? അപ്പൊ ജുമായക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല. പെൺകുട്ടികള് മുട്ടോളം എത്തുന്ന സ്കർട്ട് ഇട്ടിട്ട് അവരത്തും കാട്ടി പോയാലും വേണ്ടില്ല. നല്ല എഡ്യൂക്കേഷനാ. എന്തിനാടോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ചിന്താഗതി. അങ്ങനത്തെ കുറെ മോഡേണിസ്റ്റുകൾ ഈ തലശ്ശേരിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതിരുന്നിട്ട് കാര്യമില്ല. അതിൽ പെടാതെ നമ്മളും നമ്മളെ കുടുംബവും രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത്. അതിനായി ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ദീൻ മുറുകെ പിടിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. വളർന്നു വരുന്ന തലമുറയിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ അത് കട്ടയെ കിടന്ന് കതിരോ നോട്ടേറണമായി അങ്ങനെ വിട്ടാലൊന്നും പറ്റൂല. നല്ല നിതാന്തമായ ശ്രദ്ധ വരും തലമുറയെ വളർത്തുന്നതിൽ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ദീന് അടുത്ത തലമുറയിൽ ഉണ്ടാകുള്ളൂ. എത്താപ്പൊ കുട്ടികളെ കഥ, കുട്ടികളൊക്കെ ദീന് വിട്ടു, കുട്ടികൾക്കൊന്നും പള്ളിയോട് പോകുവാനല്ല, കുട്ടികൾക്കൊന്നും ഖുർആനോട് പോകുവാനല്ല. എങ്ങനെ ഉണ്ടാകുക? നിങ്ങളെ കണ്ടിട്ടല്ലേ പഠിക്കണേ. അപ്പൊ അത് ഉണ്ടാകാൻ കഴിഞ്ഞാൽ അധ്വാനിക്കണം നമ്മൾ. അടുത്ത തലമുറയിൽ ദീൻ നിലനിൽക്കണമെങ്കിൽ കുറെ പള്ളികളും കുറെ മുനാരങ്ങളും കുറെ പ്രോഷ് പരിപാടികളും ഉണ്ടായതുകൊണ്ട് ദീൻ ഇവിടെ ഉണ്ട് വിചാരിക്കേണ്ടത്. ദീനിന്റെ പുറഞ്ചട്ട മാത്രം അവിടെ ഉള്ളത്, അകക്കാമ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം മെമ്പറുകളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് പറഞ്ഞേ തീരൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ മുറുകെ പിടിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മൾ പരസ്പരം അതിനുവേണ്ടി സഹകരിക്കുക. നമ്മുടെ കൂട്ടുകാരെയും കുടുംബങ്ങളെയും ഒക്കെ ദീനിൽ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഗുണകാംക്ഷാപരമായ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഹിദായത്തിന് വേണ്ടി നമ്മൾ ധാരാളം ദുആ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുകയും നമ്മുടെ ബന്ധപ്പെട്ടവരെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. അതിന് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അവന്റെ ദീനിന്റെ നിർദ്ദേശങ്ങൾ മുറുകെ പിടിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللبات انك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى اله وصحبه وسلم.